Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. വചനവീഥി എന്ന ബൈബിൾ പഠന പരമ്പരയും പിന്നെ വാർത്തകളുമാണ് ഈ പ്രക്ഷേപണത്തിൽ. സങ്കീർത്തനം 147 വ്യാഖ്യാന പഠനം നാം തുടരുകയാണ്. കഴിഞ്ഞ 5 ഭാഗങ്ങളിലൂടെ ആകെ 20 വരികളുള്ള ഗീതത്തിൻ്റെ 18 പദങ്ങളുടെയും വ്യാഖ്യാനം നാം കണ്ടതാണ്, മനസ്സിലാക്കിയതാണ്. ഇന്ന് അതിൻ്റെ അവസാനത്തെ 2 പദങ്ങളിലേക്ക് കടക്കാം. പഠനത്തിൻ്റെ ഈ ഘട്ടത്തിൽ മനസ്സിലേക്ക് കടന്നു വരുന്ന ശ്രദ്ധേയമായൊരു കാര്യം പങ്കുവച്ചുകൊണ്ട് നമുക്ക് ഈ പഠനം തുടരാം. ജെറൂസലേം ഇസ്രായേലിൻ്റെ വിശ്വാസ കേന്ദ്രമായിരുന്നു. യാക്കോബ് സിയോൻ അല്ലെങ്കിൽ ഇസ്രായേൽ എന്നെല്ലാം വിളിക്കപ്പെട്ടിരുന്നതും ഏകദൈവത്തിൽ വിശ്വസിച്ച് ജീവിച്ചിരുന്നതുമായ ഒരു ജനസഞ്ചയത്തിൻ്റെ മത സാംസ്കാരിക കേന്ദ്രമായിരുന്നല്ലോ ജെറൂസലേം സഹസ്രാബ്ദങ്ങളോളം. അവിടെ, അതായത് ജെറൂസലത്തിന്, ആ നഗരത്തിന് ചുറ്റും ഇതര മതസ്ഥരും ഉണ്ടായിരുന്നു എന്നതിൽ സംശയമില്ല. പ്രത്യേകിച്ച് വിപ്രവാസത്തിന് ശേഷമുള്ള കാലഘട്ടത്തിൽ, കാരണം ഇതര മതങ്ങളുമായി രാജ്യങ്ങളുമായി ഇസ്രായേൽ ജനം കൂടുതൽ ബന്ധപ്പെടാനും ഇടപഴകാനും തുടങ്ങിയത് വിപ്രവാസത്തിന് ശേഷം മാത്രമാണ്. ഈദോമൈറ്റ്സും മോവബൈറ്റ്സും ഫിലിസ്തീയക്കാരും കാനാനേയക്കാരുമെല്ലാം ജെറൂസലേമിലേക്ക് വരാനും പിന്നെ ജനങ്ങളുമായിട്ട്, ഇസ്രായേൽ ജനങ്ങളുമായിട്ട് അക്കാലത്ത് ബന്ധപ്പെടാനും തുടങ്ങിയിരുന്നു എന്നതിന് ചരിത്രരേഖകൾ, വ്യക്തമായ രേഖകളുണ്ട്. എന്നാൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ് തങ്ങളെന്നും അനുദിനം ജീവിക്കാൻ ദൈവം തങ്ങൾക്ക് പ്രത്യേകം നിയമങ്ങൾ, കൽപ്പനകൾ നൽകിയിട്ടുണ്ടെന്നതും അവരുടെ ബോധ്യമായിരുന്നു, വിശ്വാസമായിരുന്നു. അങ്ങനെ ദൈവം തങ്ങൾക്കായി പ്രത്യേകം തിരഞ്ഞെടുത്ത് നൽകിയ ഈ കൽപ്പനകളാണ് അവരെ പ്രത്യേക ജനമാക്കുന്നത്, ദൈവജനമാക്കുന്നതെന്ന് അവർ വിശ്വസിച്ചു, അവർക്ക് ബോധ്യമായിരുന്നു. അങ്ങനെ അവർക്ക് കിട്ടിയ അന്യൂനമായ വെളിപാടും തിരഞ്ഞെടുപ്പും അവരെ ദൈവത്തിൻ്റെ ജനമാക്കുന്നു. മറ്റൊരു മതത്തിനും ലഭിക്കാത്തതുപോലുള്ള ദൈവികമായ മാർഗരേഖകളും സാരോപദേശങ്ങളും മോശ പോലുള്ള തങ്ങളുടെ നായകന്മാരിലൂടെ അല്ലെങ്കിൽ നേതാക്കളിലൂടെ ജീവിത വഴികളിൽ ദൈവം അവർക്ക് തൻ്റെ ജനത്തിന് വെളിച്ചമായി നൽകി. അതാണ് 10 കൽപ്പനകൾ. ഈ 10 കൽപ്പനകളാണ് ദ 10 കമാൻഡ്മെന്റ്സ്. അവരുടെ സാമൂഹിക ജീവിതത്തിൻ്റെ കെട്ടുറപ്പ് എന്ന ബോധ്യം അവർക്കുണ്ടായിരുന്നു. എക്കാലത്തും ഇസ്രായേലിയർക്ക്, ഇസ്രായേൽ ജനത്തിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഗീതം 147 അവസാന പദങ്ങളിൽ നമുക്ക് കാണാം. സങ്കീർത്തകൻ ദൈവത്തെ സ്തുതിച്ചു പാടുന്നു, കൽപ്പനകൾ നൽകി തങ്ങളെ നയിക്കുന്ന ദൈവത്തെ പ്രകീർത്തിക്കുന്നു, പാടി സ്തുതിക്കുന്നു. സങ്കീർത്തനം ഗാനാവിഷ്കാരം ചെയ്തത് ഫാദർ വില്യം നെല്ലിക്കലും ഹാരി കൊറയുമാണ്. പിന്നെ ഇത് ആലപിച്ചത് രമേഷ് മുരളിയും സംഘവുമാണ്.
ജെറുസലേമേ, കർത്താവിനെ സ്തുതിക്കുക, നിന്റെ നാഥനെ എന്നും പുകഴ്ത്തുക.
ഇനി നാം അവസാനത്തെ 2 പദങ്ങൾ, 19-20 പദങ്ങൾ പരിശോധിച്ചുകൊണ്ടാണ് ഈ വ്യാഖ്യാന പഠനം തുടരുന്നത്. ആദ്യം 19-ാമത്തെ പദം പരിശോധിക്കുമ്പോൾ,
അവിടുന്ന് യാക്കോബിന് തൻ്റെ കൽപ്പനകളും ഇസ്രായേലിന് തൻ്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും നൽകുന്നു. ദൈവം അവയെല്ലാം തൻ്റെ ജനത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്നു.
അങ്ങനെ ഇസ്രായേൽ ജനത്തിന് ലോകത്ത് അന്നുണ്ടായിരുന്ന അന്യൂനമായ സ്ഥാനം ദൈവജനമെന്ന സ്ഥാനം വിവരിക്കുകയും അത് സമർത്ഥിക്കുകയും ചെയ്യുന്ന വരിയാണിത്. 19. ദൈവമാണ് തന്റെ ജനത്തിന് കൽപ്പനകൾ നൽകിയത്, പ്രമാണങ്ങൾ വെളിപ്പെടുത്തിക്കൊടുത്തത് എന്ന് സങ്കീർത്തകൻ ഈ പദത്തിൽ സ്ഥാപിക്കുന്നുണ്ട്. അങ്ങനെ ദൈവകൽപ്പനകളിലുള്ള വിശ്വാസവും അതിനെ കേന്ദ്രീകരിച്ചുള്ള ജീവിതവും തങ്ങളെ ദൈവജനമാക്കുന്നുവെന്ന് പ്രസ്താവിക്കുമ്പോൾ ദൈവിക വെളിപാടിൻ്റെ ജനതയാണ് ഇസ്രായേൽ എന്നാണ് 19-ാമത്തെ പദത്തിൽ സങ്കീർത്തകൻ പറയാൻ ശ്രമിക്കുന്നത്, സ്ഥാപിക്കുന്നത്. ഇനി നാം ഈ സങ്കീർത്തനത്തിൻ്റെ 20-ാമത്തെ പദം, അതായത് അവസാനത്തെ പദം പരിശോധിക്കുകയാണ്. അങ്ങനെ അതിൻ്റെ അർത്ഥങ്ങളിലേക്കും ആഴങ്ങളിലേക്കും കടക്കാൻ പരിശ്രമിക്കാം. മറ്റൊരു ജനതയ്ക്കു വേണ്ടിയും ദൈവം ഇപ്രകാരം ചെയ്തിട്ടില്ല, അവിടുത്തെ പ്രമാണങ്ങൾ അവർക്ക് അജ്ഞാതമാണ്. ആകയാൽ കർത്താവിനെ സ്തുതിക്കുവിൻ, ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. ശ്രദ്ധിക്കുമ്പോൾ വളരെ രസകരമാണ്, മറ്റാർക്കു വേണ്ടിയും ദൈവം ഇപ്രകാരം ചെയ്തിട്ടില്ല എന്ന് ഗായകൻ പദങ്ങളിൽ പ്രസ്താവിച്ചുകൊണ്ട് ദൈവം ഇസ്രായേലിനെ ഒറ്റപ്പെട്ടൊരു ഇഷ്ടപ്പെട്ടൊരു സവിശേഷമായൊരു ജനതയാക്കി മാറ്റിയെന്ന് സ്ഥാപിക്കുന്നില്ലേ? അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും, സാമൂഹികവും ആധ്യാത്മികവുമായ മേഖലകൾ സുരക്ഷിതമാക്കുന്ന വിധത്തിൽ ദൈവം കൽപ്പനകൾ നൽകി അവരെ അനുഗ്രഹിച്ചു, നയിച്ചു എന്നാണ് ഈ പദം വ്യക്തമാക്കുന്നത്. അങ്ങനെ ദൈവം തങ്ങൾക്ക് നൽകിയിട്ടുള്ള കൽപ്പനകളെക്കുറിച്ച് മറ്റുള്ളവർ അജ്ഞാതരാണ്, അവർക്കറിവില്ല എന്ന് 20-ാമത്തെ പദം എടുത്തു പറയുമ്പോൾ ഇതര മതസ്ഥർക്കും സമൂഹങ്ങൾക്കും ദൈവം നൽകാത്ത, ദൈവം പ്രവർത്തിക്കാത്ത നന്മയാണിതെന്നും തങ്ങൾ മറ്റുള്ള ജനതകളിൽ നിന്നും ഇക്കാരണത്താൽ വ്യത്യസ്തരാണെന്നും സമർത്ഥിക്കുന്നില്ലേ, സ്ഥാപിക്കുന്നില്ലേ സങ്കീർത്തകൻ? അങ്ങനെ ഈ സവിശേഷത, ദൈവം അന്യൂനമായി തങ്ങൾക്ക് നൽകിയ വരദാനം അവിടുത്തെ യാവയെ സ്തുതിക്കാനുള്ള മുഖ്യകാരണമായി സങ്കീർത്തകൻ സയുക്തം പറഞ്ഞ് ഫലിപ്പിക്കുകയാണ് ഗീതത്തിൻ്റെ അവസാന പദങ്ങളിൽ. സമ്പൂർണ്ണ സ്തുതിപ്പായ 147-ാം ഗീതത്തിൻ്റെ ഈ അവസാന പദത്തിൽ. എന്നാൽ ഈ വ്യത്യാസമെന്ന് നമുക്കത്ര വ്യക്തമാകണമെന്നില്ല, പ്രകടമായി തോന്നണമെന്നില്ല. കാരണം ആഗോളവത്കൃതമാകുന്നൊരു ലോകത്തും കുടിയേറ്റ പ്രതിഭാസത്തിൻ്റെ ചരിത്രഘട്ടത്തിലുമാണ് നാം ജീവിക്കുന്നത്. ജനതകളും സംസ്കാരങ്ങളും രാഷ്ട്രങ്ങളുമായി ഇടകലർന്ന് ജീവിക്കാൻ ജനങ്ങൾ നിർബന്ധിതരാകുന്ന, ആഗോളീകൃതമാകുന്ന ഒരു കാലഘട്ടമാണിത്. അങ്ങനെ മതങ്ങളും സംസ്കാരങ്ങളുമായി, വംശങ്ങളും ഭാഷകളുമായി സംഗമിക്കുകയും ഇടകലരുകയും ഒന്നാകുകയും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്യേണ്ടി വരുന്ന, ജീവിക്കാൻ നിർബന്ധിതരാകുന്ന വിപ്രവാസത്തിൻ്റെയും കുടിയേറ്റത്തിൻ്റെയും നവമായ വൻ പ്രതിഭാസമാണ് ലോകമിന്ന് കാണുന്നതും നേരിടുന്നതും. അവിടെ ക്രൈസ്തവരും ഹിന്ദുക്കളും മുസ്ലിങ്ങളും സിഖുകാരും ജൈനമതസ്ഥരും പാർസികളുമെല്ലാം ഒന്നിക്കുകയാണ്. ഭിന്നിപ്പുകൾ വെടിഞ്ഞ് സകലരും ഒരുമിക്കുകയും ദൈവമക്കളെ പോലെ, പാപ്പ ഫ്രാൻസിസിൻ്റെ വാക്കുകളിൽ, പൊതുഭവനമായ ഭൂമിയിൽ സൗഹൃദത്തോടും രമ്യതയോടും കൂടെ ജീവിക്കേണ്ട മാനവികതയുടെ പുതിയൊരു ചക്രവാളം തുറക്കപ്പെടേണ്ട സമയമാണിത്.
ജെറുസലേമേ കർത്താവിനെ സ്തുതിക്കുക, നിന്റെ നാഥനെ എന്നും പുകഴ്ത്തുക.
ദൈവം തനിക്കായി ഒരു ജനത്തെ വിളിക്കുകയും രൂപപ്പെടുത്തുകയും ചെയ്തുവെങ്കിൽ അതിന് ഒരു പ്രത്യേക ലക്ഷ്യമുണ്ടെന്ന് മനസ്സിലാക്കാം. ആ ദൈവീക പദ്ധതി യെശയ്യാ പ്രവാചകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏറെ പ്രസക്തമാണ്. നമുക്കൊന്ന് ശ്രദ്ധിക്കാം.
ഇതാ കർത്താവ് അരുൾ ചെയ്യുന്നു, യാക്കോബിൻ്റെ ഗോത്രങ്ങളെ ഉയർത്താനും ഇസ്രായേലിൽ അവശേഷിച്ചിരിക്കുന്ന ജനത്തെ ഉദ്ധരിക്കാനും. നീ എൻ്റെ ദാസനായിരിക്കുക, നീ എൻ്റെ ദാസനായിരിക്കുക. ഇത് വളരെ ചെറിയ കാര്യമാണെങ്കിലും എൻ്റെ രക്ഷ ലോകാതിർത്തി വരെ എത്തുന്നതിന് ഞാൻ നിന്നെ ലോകത്തിൻ്റെ പ്രകാശമായി നൽകും. ഞാൻ നിന്നെ ലോകത്തിൻ്റെ പ്രകാശമായി നൽകും.
2-ാം വത്തിക്കാൻ സുനഗദോസിന് ശേഷം സഭ ഇതര മതങ്ങളോടും ഭിന്നിച്ചു നിൽക്കുന്ന ക്രൈസ്തവ സമൂഹങ്ങളോടും സാഹോദര്യത്തിൻ്റെ മനോഭാവവും സാമീപ്യവും പുലർത്താൻ നിരന്തരം പരിശ്രമിക്കുകയായിരുന്നു. ഇന്നും ആ ശ്രമം തുടരുകയാണ്. പ്രത്യേകിച്ച് സുനോദോസ് നൽകിയ നോസ്ത്ര എത്താത്ത എന്ന പ്രബോധനത്തിലൂടെ ഇതര മതങ്ങളോടും, പിന്നെ ഊണിതാത്തിസ് റിദന്തഗ്രാസിയോ എന്ന പ്രമാണരേഖയിലൂടെ മറ്റ് ക്രൈസ്തവ സമൂഹങ്ങളോടും സംവാദത്തിൻ്റെയും തുറവിൻ്റെയും സമീപനം സ്വീകരിച്ച കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അങ്ങനെ എല്ലാ മനുഷ്യരും അവരവരുടേതായ ബോധ്യങ്ങളിൽ രക്ഷ നേടുകയും തേടുകയും ദൈവത്തെ അന്വേഷിക്കുകയുമാണെന്ന് സഭ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. വെളിപാടിൻ്റെ വെളിച്ചം ആനുപാതികമായിട്ടാണെങ്കിലും മതങ്ങളിലൂടെയുള്ള മനുഷ്യൻ്റെ ദൈവാന്വേഷണങ്ങളിൽ സത്യവും ശരിയും ഭാഗികമായിട്ടെങ്കിലും ഉണ്ടെന്ന് സഭ അംഗീകരിക്കുന്നു, സഭ വിശ്വസിക്കുന്നു. അതിനാൽ ഈ കാഴ്ചപ്പാടിൽ ഇസ്രായേലിനെ നാം വീക്ഷിക്കുമ്പോൾ ദൈവത്തിൻ്റെ രക്ഷയുടെ പദ്ധതി ഒരു ചെറു സമൂഹത്തിന് വേണ്ടി മാത്രമുള്ളതല്ലെന്നും മറിച്ച് ലോകത്ത് സകല ജനതകൾക്കുമുള്ള രക്ഷയുടെ ഉപകരണമാകേണ്ടതാണ് ആ ജനത എന്ന വീക്ഷണവും ഉൾക്കൊള്ളേണ്ടതാണ്. ദൈവത്തിൻ്റെ കൽപ്പനകളും അവിടുന്ന് ഒരു ജനത്തിനായി തുറന്നു തന്നിട്ടുള്ള രക്ഷയുടെ വാതിലും ലോകത്തെ സകല മനുഷ്യർക്കുമായി തുറന്നു കൊടുക്കേണ്ടതാണ്. പാപ്പ ഫ്രാൻസിസ് ഇന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്ന ആൻ ഓൾ ഇൻക്ലൂസീവ് കൾച്ചർ, ഒരു സാകല്യ സംസ്കൃതി, നല്ല ഇടയനായ ക്രിസ്തു പ്രബോധിപ്പിക്കുന്ന നഷ്ടപ്പെട്ടതിനെ തേടിയിറങ്ങുകയും അതിനായി അതിരുകളിലേക്കും രാജ്യാതിർത്തികളിലേക്കും, പിന്നെ പാവങ്ങളും അവരുടെ പ്രതിസന്ധികളും ഉള്ളിടങ്ങളിലേക്കും കടന്നു ചെല്ലുന്ന ഒരു രീതിയാണ്. അങ്ങനെ അപരന് നന്മ ചെയ്യാനും ദൈവസ്നേഹത്തിൻ്റെയും രക്ഷയുടെയും അനുഭവം പങ്കുവയ്ക്കാനും സ്വയം ത്യജിക്കുകയും ത്യാഗം സഹിക്കുകയും ഇറങ്ങിച്ചെല്ലുകയും ചെയ്യുന്ന സ്വയാർപ്പണത്തിൻ്റെ സാകല്യ സംസ്കൃതിയാണ് പാപ്പ ഫ്രാൻസിസ് ഇന്ന് ആഗോളസഭയിൽ പ്രബോധിപ്പിക്കുന്നത്. ആകയാൽ നമുക്കും സങ്കീർത്തകനോടൊപ്പം ദൈവത്തെ സ്തുതിക്കാം, അവിടുത്തേക്ക് നന്ദി അർപ്പിക്കാം, അവിടുത്തെ പ്രകീർത്തിക്കാം.
അവിടുന്നു നിന്റെ അതിർത്തികളിൽ സമാധാനം പാലിക്കുന്നു, വിശിഷ്ടമായ ഗോതമ്പു കൊണ്ടു നിന്നെ തൃപ്തയാക്കുന്നു. അവിടുന്നു ഭൂമിയിലേക്കു കൽപ്പനകളയക്കുന്നു, അവിടുത്തെ വചനം ഞങ്ങളിലേക്കിന്നു പാഞ്ഞു വരുന്നു. മറ്റൊരു ജനതയ്ക്കായി അവിടുന്ന പ്രകാരം കൽപ്പനകൾ നൽകുന്നില്ല, അവിടുത്തെ പ്രമാണങ്ങൾ അവർക്കിന്നുമെന്നും അജ്ഞാതമാണ്.
ജെറുസലേമേ കർത്താവിനെ സ്തുതിക്കുക, നിന്റെ നാഥനെ എന്നും പുകഴ്ത്തുക.
വത്തിക്കാൻ റേഡിയോയുടെ വചനവീഥി എന്ന ബൈബിൾ പഠന പരമ്പരയിൽ സങ്കീർത്തനം 147 പദങ്ങളുടെ വ്യാഖ്യാന പഠനമാണ് ശ്രവിച്ചത്. അവതരണം ഫാദർ വില്യം നെല്ലിക്കൽ. ഇനി നമുക്ക് അടുത്തയാഴ്ചയിൽ ഈ ഗീതത്തിൻ്റെ ആത്മീയ വിചിന്തനത്തിലേക്ക് കടക്കാം.